ഇന്ന് രാവിലെ ഞാൻ സൺഡേ സ്കൂൾ എടുത്ത് അത് ഫിനിഷ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതിൻ്റെ മെയിൻ പോയിൻറ്റുകൾ പറഞ്ഞിട്ട് കർത്താവിനെ ഏൽപ്പിച്ചതാകുന്നത് ബാക്കി ഒരു മെസ്സേജ് കൂടെ നമുക്കുള്ള സമയത്തിനുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്ന് 10-ാം വാക്യമായിരുന്നു വായിച്ചത്. അതിൽ ആദ്യമായിട്ട് ശമര്യാകാരി സ്ത്രീയെ യഹൂദൻ അവേർനെസ് ലെവൽ 1 അറിവിൻ്റെ 1-ാം അടി ചൂടെ കഴിഞ്ഞപ്പോൾ നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല. കർത്താവ് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാ, നിനക്ക് ഇപ്പോൾ ഭർത്താവില്ല, പക്ഷേ 5 പേര് ഉണ്ടായിരുന്നു. അവൾ അടുത്ത പടി പറഞ്ഞു നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. അവയർനെസ് ലെവൽ 2. ആദ്യത്തെ ലെവൽ എന്താണ്? യഹൂദൻ. 2-ാമത്തെ ലെവൽ അല്പം കൂടെ കർത്താവുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി മശിഹ ആണെന്ന്. അവയർനെസ് ലെവൽ 3. അപ്പം മശിഹ ആണെന്നറിഞ്ഞപ്പോൾ ആ മശിഹയെ അംഗീകരിക്കുവാൻ അവൾ തയ്യാറായി. എന്നിട്ട് അവൾ എന്തിനു വേണ്ടി വന്നോ അത് അവിടെ ആ പാത്രം അവിടെ വെച്ചിട്ട് അവൾ എന്ത് ചെയ്തു? പട്ടണത്തിലേക്ക് ഓടി. അവയർനെസ് ലെവൽ 4 എന്ന് പറഞ്ഞാൽ അവിടെക്കുറിച്ചുള്ള പർപ്പസ് എന്താണെന്ന്, അപ്പോൾ വെള്ളം കോരുന്നതല്ല, പിന്നെന്താണ്, പട്ടണത്തിൽ പോയി യേശുവിനെക്കുറിച്ച് പറയുക എന്നുള്ളതായിരുന്നു. അതാണ് അറിവിൻ്റെ 4-ാമത്തെ ലെവൽ. നമ്മൾ മിക്കവാറും പേരെല്ലാം ലെവലിൽ 3 വന്നിട്ടങ്ങ് നിൽക്കും. നമ്മൾ എന്താ, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകമൊക്കെ പ്രാപിച്ചു, അത്രയും മതി, ലെവലിൽ 3 വരെ എത്തുന്നുള്ളൂ. യേശുവിനെക്കുറിച്ച് പറയണമെന്നുള്ള ബോധം വരുമ്പോഴേ നമ്മളെന്ത് ചെയ്യുന്നുള്ളൂ, 4-ാമത്തെ ലെവലിലേക്ക് എത്തുന്നുള്ളൂ. അടുത്ത ഒരു ലെവലൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം കൂടെ. അപ്പോസ്തലനാകുന്ന പൗലോസ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും അതിൻ്റെ 15-ാം വാക്യത്തിലുമായിട്ട് 2 ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 3-ാം 8 വായിച്ചാട്ടെ. കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അല്പം കൂടെ താഴോട്ട് വായിച്ചാൽ മലയാളത്തിൽ ചപ്പ് അല്ലെങ്കിൽ ചവർ എന്നെണ്ണുന്നു എന്നൊരു വാക്യമാണ്. പക്ഷേ ഇംഗ്ലീഷിൽ അത് ഡങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഡങ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കൗഡങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാണകമാണ്. അപ്പോൾ ഡങ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത വന്നപ്പോൾ പൗലോസോ തൻ്റെ അറിവല്ല പ്രാധാന്യം, തൻ്റെ പണമല്ല പ്രാധാന്യം, അതെല്ലാം എങ്ങനായിട്ട് മാറി? നോട്ട് ഇമ്പോർട്ടൻസ്. ലെവൽ നമ്പർ ഫൈവ് വരുമ്പോഴേ കുഞ്ഞു പാസ്റ്ററേ ഈ ജോലിയൊന്നും വലിയ പ്രധാനമല്ല. ഏതാ ഈ ലോകത്തിൻ്റെ ജോലി അല്ലെങ്കിൽ $1,000,000, ദ ബെസ്റ്റ് ഹൗസ്, ദ ബെസ്റ്റ് കാർ, അതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ദൈവം എന്തൊക്കെ തരുന്നു അതൊക്കെ മേടിച്ചു. പണ്ട് ആശാരി ഉപദേശി ഒരു പാട്ടെഴുതി, വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയം ഇതല്ല. ആശാരി ഉപദേശി എഴുതിയത് ഗേഹാസിയോട് എലീശ പ്രവാചകൻ പറഞ്ഞതാ. എന്നാൽ യിരെമ്യാവിനോട് ദൈവം തന്നെ നേരിട്ട് പറഞ്ഞു, നിൻ്റെ ഉപ്പാപ്പൻ്റെ വസ്തു പോയി എഴുതി മേടിച്ച് ഏറിയ കാലത്തേക്ക് മുദ്രയിട്ടേക്കാം. അപ്പോൾ ഒരു ഭാഗം മാത്രം നമ്മൾ എടുത്താൽ പോരാ. എല്ലാവരോടും ദൈവം ഒരുപോലെയല്ല പറയുന്നത്. യിരെമ്യാവിനോട് പറഞ്ഞതുപോലെ അല്ല എലീശ ഗേഹസിയോട് പറഞ്ഞത്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാന്. ആ ലെവലിലെത്തുമ്പോഴേ നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുള്ളൂ? നിൽപ്പാൻ തുടങ്ങുകയുള്ളൂ. നമ്മുടെ ഫോക്കസ് മുമ്പ് നമ്മൾ 2 പത്രോസ് 1-ാം അധ്യായത്തിൽ നമ്മൾ ഇവിടെ പഠിച്ചല്ലോ. ഏതാ 7 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവസാനം അതിനകത്ത് ഇവയില്ലാത്തവനോ കുരുടനോ അത്രയെന്നൊരു ഭാഗമുണ്ട്. എന്താ ഇവയില്ലാത്തവനോ? അവൻ ആദ്യത്തെ പാപത്തിൻ്റെ ശുദ്ധീകരണം മറന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ ഇപ്പം കൂട്ടന് വല്ലതും കാണാൻ നോക്കുമോ? കൂട്ടന് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു, സൈക്കോളജിയിൽ ഒരു ടേമുണ്ട്, ഹിയർ ആൻഡ് നൗ. ഹിയർ ആൻഡ് നൗ, ദെൻ ആൻഡ് ദേ. കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഒരുത്തന് ഇവിടെ വേണ്ടത് എന്താ? ഐസ്ക്രീമും ബൈസിക്കിളുമായിരുന്നു. ഞാൻ ഫ്രൈഡേ പറഞ്ഞവർക്ക്, ഫ്രൈഡേ വന്നവർ ഓർക്കുന്നുണ്ട്, ബൈസിക്കിൾ. അവൻ ഇമ്പോർട്ടൻ്റ് എന്താ? അവൻ പറഞ്ഞതാ, ഐ ഡോ കെയർ ഹൗ മെനി ഏക്കേഴ്സ് ഓഫ് റബ്ബർ എസ്റ്റേറ്റ് മൈ ഡാഡി ഹാസ് ഇൻ ഇന്ത്യ, ഐ ഡോ കെയർ അബൌട്ട് ഇറ്റ്. ഹി ഡിഡ് നോട്ട് ബൈ എ ബൈസിക്കിൾ ഫോർ മീ വെൻ ഐ വാണ്ടഡ് ഐസ്ക്രീം. ഹി ഡിഡ് നോട്ട് ബൈ. The father was saving all this money for what? Rubber estate. For who? For this boy. So, the children and people like with the children's understanding only think about here and now. Doora kaalchi ullavane endana? Then and there. എന്ന് പറഞ്ഞാൽ സ്വർഗവും സ്വർഗീയ കാര്യങ്ങളും ദൂരക്കാഴ്ചയുള്ളവനെ എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളൂ? കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ ഇവിടത്തെയൊക്കെ കാണൂ. എന്താ ഷോർട്ട് സൈറ്റ്? നമുക്ക് മിക്കവാറൊക്കെ എന്താ ഉള്ള ഇപ്പം? ഒരു നല്ല ശതമാനത്തിനും ഷോർട്ട് സൈറ്റാണ്, ഇവിടെ നമ്മളെ നമ്മൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഹിയർ ആൻഡ് നൗ. അത് നമുക്കിപ്പോൾ വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഐസ്ക്രീം വേണം, ഉച്ച കഴിയുമ്പോൾ നല്ല ഒരു ഊണ് വേണം, അതുപോലെയൊക്കെ ഉള്ളത്. നമുക്കിപ്പോൾ എന്താ? ആത്മാക്കളുടെ വിടുതൽ എന്നുള്ളത് നമ്മുടെ ഫോക്കസിൽ നിന്ന് എന്തേ പോയി. ഇനി നമുക്ക് ഒന്ന് കൊരിന്ത്യ 3:16 വാക്യം വായിക്കാം. ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 3:16. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? വാക്യങ്ങൾ വായിച്ച് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പോകാൻ മാത്രമേ ഞാൻ സമയം എടുക്കുന്നുള്ളൂ. 6:19 വായിക്കാം. 1 Corinthians 6:19. യു ആർ നോട്ട് യുവർ ഓൾ. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മന്ദിരമാണ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതിനാൽ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവർ അല്ല. നമ്മളാരെങ്കിലും സമ്മതിക്കൂ? നമ്മളെ വിലയ്ക്ക് വാങ്ങിയെന്ന് സമ്മതിക്കൂ? അത് സമ്മതിക്കാൻ പോകുന്നില്ല. നമുക്ക് നമ്മുടേതല്ലെന്ന് സമ്മതിക്കുമോ? അതുമല്ല. പിന്നെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. ഓക്കെ, ഇനി നമുക്ക് എഫേസ്യ ലേഖനം 4:30 വായിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വീണ്ടെടുപ്പ് നാള് പലരും ചിന്തിച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട ദിവസം എന്നാണ്. അല്ല, രക്ഷിക്കപ്പെട്ട ദിവസത്തെക്കുറിച്ചല്ല ഇവിടെ വീണ്ടെടുപ്പ് നാളെന്ന് പറയുന്നത്. എടുത്താട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം 21:ആം, അതിൻ്റെ 26:27 വായിച്ചാട്ട്. യുവർ റിഡംഷൻ ഡ്രോവത്ത് നായ്, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു എന്നറിഞ്ഞ് എന്താ നിവർന്ന് തലവെക്കും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ എന്താണ് നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായിട്ട്, വീണ്ടെടുപ്പ് നാൾ, ഡേ ഓഫ് റിഡംഷൻ, ഡേ ഓഫ് റിഡംഷൻ. അപ്പം ഈ വീണ്ടെടുപ്പ് നാൾ ഏതാ? നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരുന്ന ആ ദിവസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരുന്ന ദിവസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മധ്യാകാശത്തിൽ വരുമ്പോൾ 1 കൊരിന്ത്യർ 15 പറയുന്നത് പോലെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? രൂപാന്തരപ്പെടുന്നു. കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടുന്നു. ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ. ആ നമ്മളെല്ലാവരും എന്താ ട്വിങ്ക്ലിംഗ് എന്ന് പറഞ്ഞാൽ? എന്താ ഒന്നിങ്ങനെ കാണിക്കുന്നതിനാ അല്ലേ? അപ്പം ഈ ഇത്രയും സമയം കൊണ്ട് നമ്മൾ എവിടെ പറ്റി? മധ്യാകാശത്തെ പറ്റി. 2 കൊരിന്ത്യർ 4:7 വാക്യങ്ങൾ മാത്രം വായിച്ച് somebody told they will be writing. Jaden, you are writing? Okay, right. 2 Corinthians 4:7. All surpassing power in this earthen vessel. All surpassing power. എന്താ ഈ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ? മുമ്പേ വായിച്ച വാക്യം ഓർക്കണം, ദൈവത്തിൻ്റെ മന്ദിരം ആത്മാവിൻ്റെ മന്ദിരമാണ്. അപ്പം ഇവിടെ പൗലോസ് വീണ്ടും അതെടുത്ത് പറഞ്ഞ് ഈ ശക്തി എന്ന് പറയുന്നത് അത്യന്ത ശക്തിയാണ്. ഓൾ സർപാസിംഗ് പവർ. ഈ മൺകൂടാരത്തിൽ വെച്ചിരിക്കുന്നതിന് ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ഇനി അതിനെക്കുറിച്ച് ഞാൻ ഒരു ഉദാഹരണമോടെ പറയാം. നിങ്ങൾ പലരും സ്പേസ് ഷട്ടിൽ കണ്ടിട്ടുണ്ട്. സ്പേസ് ഷട്ടിൽ 2 ബൂസ്റ്റർ റോക്കറ്റും 3 എഞ്ചിനും കൂടെ ഒരേ സമയത്ത് ഇഗ്നൈറ്റ് ചെയ്യുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്? ആകാശത്തിലോട്ട് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ബൂസ്റ്റർ റോക്കറ്റ് 2 സെപ്പറേറ്റ് ചെയ്തിങ്ങ് കടലിൽ വീഴും. പിന്നെയും ബാക്കി 3 എഞ്ചിനുണ്ട്. ലിക്വിഡ് ഹൈഡ്രജൻ ആഴ്ചകൾക്ക് മുമ്പ് ഇതിൻ്റെ ഇന്ധനമായിട്ട് എന്ത് ചെയ്തിരിക്കുക? നിറച്ച് വെച്ചിരിക്കുക. പക്ഷേ ലിക്വിഡ് ഹൈഡ്രജൻ ഇന്ധനമാണെങ്കിലും അന്നേരം അതിനെന്തോ ഇല്ല, ഒരു പവറും ഇല്ല. നിങ്ങൾ എഞ്ചിൻ ഉണ്ടാക്കുന്നിടത്തും ചിലപ്പോൾ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഇതിനകത്ത് കണ്ടെന്ന് വരും. പക്ഷേ അവസാനം അവർ 10, 9, 8 എന്നും പറഞ്ഞ് 0 വരുമ്പോൾ ഇത് 5 കൂടെ ഒരു എന്ത് ചെയ്യുന്നു? Seconds in seconds, this space shuttle is going to the sky. The same way, on the day of redemption, the all-surpassing power in this earthen vessel will be on, and you will be in the sky in twinkling of an eye. അതുകൊണ്ടാണ് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ എന്തിനാ വീണ്ടെടുപ്പ് നാളിനായിട്ട് നമ്മിൽ വെച്ചിരിക്കുക. എന്തിനാ ഈ ശക്തി? എന്താണ് അത്യന്ത ശക്തിയാണ്. പ്രൈസ് ഗോഡ്. പക്ഷേ ഇന്ന് പെന്തക്കോസ്തുകാർക്ക് ഈ അത്യന്ത ശക്തി വേണ്ട, വേണോ? പക്ഷേ എന്തിനു വേണ്ടിയാ? വീണ്ടെടുപ്പ് നാളിനായി നമുക്ക്. ഇനിയും വായിച്ചാട്ടെ FS ലേഖനം 1:13-14 കൂടെ വായിച്ചാട്ടെ. സുവിശേഷം എന്ന സത്യവചനം കേട്ടിട്ട് അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് സന്തജനത്തിൻ്റെ വീണ്ടെടുപ്പിനായി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി അവകാശത്തിൻ്റെ അച്ചാരമായി വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇഫ് യു ലുക്ക് ഇൻ ടു ദ കിങ് ജെയിംസ്, ആഫ്റ്റർ യു ബിലീവ്ഡ്, ആഫ്റ്റർ യു ഹേർഡ്, ഇതെല്ലാം എങ്ങനെ കൊടുത്തേക്കുന്നേ? ട്രസ്റ്റഡ്. ഓക്കെ. ആഫ്റ്റർ ദാറ്റ് ഹി ഹേർഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. ഓക്കെ. യു ആർ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ്. രക്ഷിക്കപ്പെടാൻ വേണ്ടി കിട്ടിയ പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല ഈ പറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നാം പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രേസ്, അതുകൊണ്ടാണ് ആ പാസ്റ്റ് ടെൻസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് ഗോ ടു ആക്ട് ചാപ്റ്റർ 19 വേഴ്സ് 1.
And finding some disciples, he said to them, did you receive the Holy Spirit when you believed?
Okay, let's stop there. Anyone has the King James Version? Have you received the Holy Spirit since you believed? What is the difference between when you believed and since you believed? They made a change in translation to make that the brother in doctrine is correct. Oh, you receive the Holy Spirit when you believe. But the question itself is then out of place. You already received the Holy Spirit when you believe, then who we, why there is a question about did you receive the Holy Spirit when you believed? Already you are believed, you received. ഞാൻ പറഞ്ഞേക്ക് മനസ്സിലായെന്നുണ്ടോ? രക്ഷിക്കപ്പെട്ടപ്പോൾ കിട്ടിയ പരിശുദ്ധാത്മാവാണെങ്കിൽ ഇവർക്ക് രക്ഷിക്കപ്പെട്ടപ്പോഴേ കിട്ടി, പിന്നെ അതിനെപ്പറ്റി ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിന് ശേഷമാണ് പ്രാപിക്കുന്നതെങ്കിൽ ചോദിക്കണം. അതിനുശേഷമാണ്. ഒരു വാക്യം കൂടെ നിങ്ങൾക്ക് അതിനെ പ്രൂവ് തന്നിട്ട് മുന്നോട്ട് പോകാം. ലെറ്റ്സ് ഗോ ടു ലൂക്ക് ചാപ്റ്റർ 11. വി വിൽ റീഡ് ഫ്രം 9-14. ലൂക്ക് ചാപ്റ്റർ 11:9-14. Okay. Now what is the context there? Appanum makkalum ano oru magan appanodu appan chodichal mutta chodichal endo kodukkilla kallum thelum ne endu cheyittilla kodukkattilla angane doshigalaya ningal നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്കുള്ള ഒരു അണ്ടർസ്റ്റഡ് പദം അവിടെ ഉണ്ട്. യാചിക്കുന്ന മക്കൾക്ക്, എന്താ യാചിക്കുന്ന മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും? യോഹന്നാൻ 1:12 നമ്മൾ വായിക്കുന്നു. ഡു യു നോ ബൈ ഹാർട്ട് ദാറ്റ് സ്ക്രിപ്ചർ? ആസ് മെനി ആസ് റിസീവ്ഡ് ഹിം, ടു ദം ഹി ഗേവ് പവർ ടു ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. എന്താ അത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്? ഇപ്പം തിരുത്തി എഴുതി. നേരത്തെ ഉള്ളതിനകത്ത് അവനെ കൈക്കൊണ്ടെന്ന, കൈക്കൊണ്ടെന്നുള്ളതിന് മലയാള പദത്തിൻ്റെ അർത്ഥം നമുക്കെന്തോ അറിയാവുന്നേ, സ്വീകരിക്കുക എന്നുള്ളതാ. കർത്താവിനെ, നമ്മുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, നമ്മൾ വിശ്വസിച്ചാൽ മതി, വിശ്വസിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഞാനൊരു വാക്യം നിങ്ങളോട് പറയാം. യാക്കോബ് 2:19 ഒന്ന് വായിച്ചേച്ച് പെട്ടെന്ന്. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം പോരാ രക്ഷിക്കപ്പെടാൻ. യാ അപ്പം ആർക്കാ വിശ്വാസമുള്ളത്? നമ്മളേക്കാ വിശ്വാസം പിശാചിനുണ്ട്, ദൈവത്തെ. നമ്മളേക്കാ വിശ്വാസം പിശാചിനുണ്ട്. അതുമല്ല, പിശാചിന് ദൈവത്തെ ഭയവും ഉണ്ടാവണം വിറയ്ക്കുന്നേ. നമുക്ക് ദൈവത്തെ ഭയവുമില്ല, ദൈവസന്നിധി നമ്മൾ വിറയ്ക്കത്തുമില്ല, ദൈവസന്നിധി വന്ന് എന്തും കാട്ടിക്കൂട്ടാൻ നമ്മൾ മടിക്കത്തുമില്ല. എന്നാൽ പിശാചിനറിയാം ദൈവം ആരെന്ന്. നമുക്ക് ദൈവത്തെ എന്താ അതുപോലെ അറിയത്തില്ല. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പോകുകയില്ല. മറ്റ് പലയിടത്തും പിശാച് ഈ ഒരു വിഷയത്തിലാണ്, വിശ്വസിച്ചോ, ദൈവത്തിൽ വിശ്വസിച്ചോ, ദൈവത്തിൽ വിശ്വസിച്ചോ, പിശാചും പറഞ്ഞു ദൈവത്തിൽ വിശ്വസിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ വിശ്വസിച്ച് യേശുവിനെ ദൈവപുത്രനായി സ്വീകരിക്കാത്ത ഒരുത്തരും ദൈവമക്കളാകത്തില്ല. വിശ്വസിച്ചിട്ട് യേശുവിനെ സ്വീകരിക്കുക ഹൃദയത്തിൽ, സ്വീകരിക്കുന്നവർക്ക് മാത്രം എന്താകാനൊക്കെയുള്ളൂ, ദൈവമക്കളാകാൻ പറ്റത്തുള്ളൂ. സമയം പോയെങ്കിലും ഒരു പെട്ടെന്ന് ഒരിക്കൽ ഫ്ലെമിംഗ്ടൺ അസംബ്ലീസ് കൂടി നടന്നൊരു സംഭവമാണ്. അബൌട്ട് 9-year-old girl, ദ ടീച്ചർ വാസ് അബൌട്ട് 60 years old. ദ ടീച്ചർ സെഡ്, ഹണി, യു ഷുഡ് റിസീവ് ജീസസ് ക്രൈസ്റ്റ് ഇൻ യുവർ ഹാർട്ട്. ഹണി, യു ഷുഡ് റിസീവ് ജീസസ് ക്രൈസ്റ്റ് ഇൻ യുവർ ഹാർട്ട്. ദിസ് ഗേൾ സെഡ്, മിസ്സസ് ബ്രൗൺ, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ജീസസ് ഈസ് സോ ബിഗ് ആൻഡ് മൈ ഹാർട്ട് ഈസ് സോ സ്മോൾ. ജീസസ് ഈസ് സോ ബിഗ് ആൻഡ് മൈ ഹാർട്ട് ഈസ്, നമ്മുടെ ഹൃദയത്തിൽ ഈ ദൈവം ഒതുങ്ങുമോ? ദാറ്റ് ഈസ് വൈ ഇഫീഷ്യൻസ് 3:17 സെയ്സ് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളിൽ, നോട്ട് ഇൻ എ ബോഡിലി ഫോം, വിശ്വാസത്താൽ നിങ്ങളിൽ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നമ്മിൽ തരുവാൻ നമ്മൾ ചോദിക്കണം. ആദ്യം എന്താകണം? ദൈവമക്കളാകണം. അതിനുശേഷം ചോദിക്കണം. ചോദിച്ചാൽ പിതാവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. ഒരു വാക്യം കൂടെ വായിക്കാം നമുക്ക്, 1 Corinthians 14:14-15, രണ്ട് വാക്യം കൂടെ പെട്ടെന്ന് വായിച്ചാട്ടെ. നമുക്ക് ഇതിനെപ്പറ്റി അധികം മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ആ വാക്യം കൂടെ ഞാൻ വായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. അപ്പം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഐ വിൽ പ്രേ വിത്ത് ദ സ്പിരിറ്റ് ആൻഡ് ഇഫ് ഐ സ്പീക്ക് ഇൻ ടങ്സ് മൈ സ്പിരിറ്റ് പ്രേയിങ്. So what I'll do, I will pray in the spirit and also I will sing in the spirit. I will pray with my understanding and also I will sing with my understanding. Appa rendu vidha prarthane undu, rendu vidha paattu undu. Keralathil pandakke rendu vidha paattukalokke undayirunnu. Ippa nammude paattil nadakke ella endayi, buddhi kondalla paatta ippa nammal ottiri paadarullo. Aathmaavil paadan aarum undalla, അധികം തയ്യാറല്ല. നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയൊക്കെ നമുക്ക് വളരെ താല്പര്യമാണ്, പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് ആർക്കും എന്തല്ല, തയ്യാറല്ല. കാരണം അപ്പോസ്തലനാകുന്ന പൗലോസ് അതിൻ്റെ 18:14 വായിച്ചാട്ടെ. പൗലീസ് പറയാ, നിങ്ങളത് എല്ലാവരെക്കാളും അധികം ഞാൻ എന്ത് ചെയ്യുന്നു, അന്യഭാഷ സംസാരിക്കുന്നു. ചർച്ച് വരുമ്പോൾ പുള്ളി അതും പറ അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. എവിടാ പുള്ളി എല്ലാവരും അധികം അന്യഭാഷ പറഞ്ഞത്? 14:2 ഇപ്പം വായിക്കണ്ട, ഞാൻ തന്നെ പറയാം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ല. അപ്പോൾ ദൈവവുമായിട്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയവർത്തന വരുത്തുന്നു. നമ്മളിരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും, അന്യഭാഷയെ പാടാൻ കഴിയും. പക്ഷെ നമ്മളിപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് ഇപ്പോൾ എവിടെ വരെ എത്തി? എല്ലാം നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ കൂടെ നിൽക്കുന്നതായി നമ്മൾക്കിപ്പോൾ പോകാൻ കഴിയുന്നുള്ളൂ. കാര്യം എനിക്കറിയാവുന്നതൊക്കെ മതിയെന്നാ, അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഒരുപാട് ദൈവത്തിൻ്റെതുണ്ട്. അത് ആത്മാവേ മാത്രം നമ്മളെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ. 1 കൊരിന്ത്യർ 2:10 വായിക്കുമ്പോൾ ആത്മാവ് നമ്മളെ എന്തു ചെയ്യുന്നു? ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ഇന്ന് ആഴങ്ങളിലേക്ക് ആർക്കും പോകണ്ട. ആഴത്തിൽ പോയ അപകടമാണ് എല്ലാവരുടെ ചിന്ത. ഇല്ല, ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകണം. അതുകൊണ്ട് എനിക്ക് ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ഉള്ളത്, ആത്മമണ്ഡലത്തിലേക്ക് നമ്മൾ കയറണം. നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്നോ അല്പം കൂടെ എന്തു ചെയ്യണം? ആത്മമണ്ഡലത്തിലേക്ക് കയറുമെങ്കിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ മനസ്സിലാക്കുവാനും പിശാചിനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടതാകുന്ന ആത്മശക്തിയും, അതുമാത്രമല്ല കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ ഇവിടെ നിന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ മധ്യാകാശത്തിൽ എത്തുവാനുള്ള ആത്മശക്തിയും ദൈവം നമ്മിൽ തരും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.